ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും തുല്യ അവകാശങ്ങളുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ആവശ്യത്തിന് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ, മേലധികാരികളോ തൊഴിലുടമകളോ പീഡിപ്പിച്ചാൽ, എന്തെങ്കിലും വിവേചനം കാട്ടിയാൽ ഓസ്ട്രേലിയയിലെ ഏത് തൊഴിലാളിക്കും നിയമവ്യവസ്ഥയിൽ പരിരക്ഷയുണ്ട്. ഈ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് തുടങ്ങിയതെന്ന്, ആരാണത് നടത്തിയതെന്ന് എത്ര പേർക്കറിയാം? ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഘം തൊഴിലാളികളായിരുന്നു ഓസ്ട്രേലിയയിലെ ആദ്യ തൊഴിൽ സമരത്തിന് പിന്നിലെന്നാണ് സിഡ്നിയിലെ നാഷണൽ മാരിടൈം മ്യൂസിയത്തിൽ നടക്കുന്ന പ്രദർശനം പറയുന്നത്. ഈസ്റ്റ് ഓഫ് ഇന്ത്യ ഫോർഗോട്ടൺ ട്രേഡ് വിത്ത് ഓസ്ട്രേലിയ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിന്റെ മുഖ്യ ക്യൂറേറ്റർ ഡോക്ടർ നൈജൽ എർസ്കിൻ പറയുന്നത് കേൾക്കാം.
Around about 1814, we do have an instance of one settler or a person who is given land in the colony, a fellow called William Brown. Now he has experience, he's lived in India, he has experience working with Indian labourers, and he thinks that he will import some Indian labourers to work on his land down in the Illawarra. And he does bring them in. He has proper legal indentures set up as to, you know, what he will give them in return for their labour and what the period of their labour will be. But unfortunately, many of those labourers protest to the government here to say that they're being maltreated, that William Brown is not living up to the promise of the indentures. And so there is a court case, and this is the time of Governor Lachlan Macquarie. The case is recorded. You can still find it today. It's on the internet. It goes on for pages and pages. It's part of legal history of Australia. And here they are speaking up for their own rights. And, you know, thankfully the courts upheld their rights. And ultimately William Brown was forced to send these labourers back to India and to give them some restitution.
എന്തായാലും നമ്മൾ തുടങ്ങി വെച്ച തൊഴിൽ സമരം ഇന്ത്യയെപ്പോലെ തൊഴിൽ സമരങ്ങളുടെ നാടാക്കി ഓസ്ട്രേലിയയെ മാറ്റിയില്ല എന്നത് വേറൊരു കാര്യം. ഓസ്ട്രേലിയയിൽ ജനിച്ച് പഠിച്ചു വളരുന്ന കുട്ടികളെല്ലാം രാജ്യത്തിന്റെ ചരിത്രവും പഠിക്കുന്നുണ്ട്. കുടിയേറിയെത്തുന്നവരിൽ ചിലരും അത് പഠിക്കും. 1787 ബ്രിട്ടീഷ് കപ്പലുകൾ ബോട്ടണി ബേയിലെത്തിയതും തുടർന്നിങ്ങോട്ട് ഓസ്ട്രേലിയൻ കോളനി വളർന്നതുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ ഇന്നു കാണുന്ന അവസ്ഥയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യ വഹിച്ച പങ്ക് ഇതിൽ പലരും പഠിച്ചിരിക്കില്ല. ഓസ്ട്രേലിയയിലേക്ക് വന്ന ഓഫീസർമാർക്കും സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തടവുകാർക്കുമെല്ലാം ബ്രിട്ടനിൽ നിന്നായിരുന്നു ഭക്ഷണവും വസ്ത്രവുമെല്ലാം എത്തിച്ചിരുന്നത്. ബ്രിട്ടനിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളുമായി ഒരു കപ്പൽ യാത്ര തുടങ്ങിയാൽ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അത് ഓസ്ട്രേലിയൻ തീരത്തെടുക്കുക. പല കപ്പലുകളും യാത്രാമധ്യ കടൽക്ഷോഭത്തിൽ തകർന്നു. എത്തിച്ചേർന്ന കപ്പലുകളിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊപ്പം കൂടുതൽ തടവുകാരുമുണ്ടായി. ഫലത്തിൽ ഓസ്ട്രേലിയൻ കോളനിയിലുള്ളവർ പലപ്പോഴും പട്ടിണിയാകുന്ന സ്ഥിതിയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരം നടത്തുന്ന ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകിയതെന്ന് പ്രദർശനം ചൂണ്ടിക്കാട്ടുന്നു.
1792 is the first ship called the Atlantic, and that's part of our third fleet. Everybody knows about the first fleet, well, we have the first, second, third, etc., etc. But it's that vessel which it arrives in Sydney, and Governor Phillip is given permission to send it to Bengal to pick up a cargo. And so that vessel, the Atlantic, sails to Bengal. It picks up rice, some sugar, tea, foodstuffs, these kind of things, even clothing, shoes, and brings them back to Sydney. And that's the very beginning of that trade. And it alerts merchants in India to the prospects of this new colony of New South Wales, and of course they're interested in making money, so they start sending speculative cargoes. They're not quite sure what a convict colony really needs, and so in that early period the things they tend to send is alcohol. Literally thousands of gallons of Bengal rum are sent to the colony.
1813-നും 1833-നും ഇടയിൽ 100-ലേറെ കപ്പലുകൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തിയെന്നാണ് പ്രദർശനത്തിൽ പറയുന്നത്. അരിക്കും തേയിലയ്ക്കും പുറമെ മെഴുകുതിരികൾ, പഞ്ചസാര, സോപ്പ്, കളിമൺ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പുകയില, തുകൽ, ഇരുമ്പ് സാധനങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഒപ്പം ആവശ്യത്തിലേറെ മദ്യവും. ഇതോടൊപ്പമാണ് ഇന്ത്യൻ നാവികരും തൊഴിലാളികളുമെല്ലാം എത്തിത്തുടങ്ങിയത്. ബ്രിട്ടനിൽ നിന്ന് തടവുകാരുമായി ഓസ്ട്രേലിയയിലേക്ക് എത്തിയ ഓരോ കപ്പലും സിഡ്നിയും ഹോബാർട്ടും വിട്ടാൽ പിന്നെ യാത്ര തുടർന്നതും ഇന്ത്യയിലേക്കാണത്രേ. തടവുകാരെയും കൊണ്ടുള്ള ഇത്തരം യാത്രകളുടെ യഥാർത്ഥ ലാഭവും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് തിരികെ കൊണ്ടുപോയ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളുമായിരുന്നു. ഇതിന്റെയെല്ലാം ഓർമ്മയുണർത്തുന്ന നിരവധി പ്രദർശന വസ്തുക്കളാണ് ഇപ്പോൾ മാരിടൈം മ്യൂസിയത്തിലുള്ളത്. ഇന്ത്യൻ ഓട്ടുപാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ, നാണയങ്ങൾ, ഇന്ത്യൻ ചിത്രകലയുടെയും ശില്പകലയുടെയും ഉദാഹരണങ്ങൾ, അങ്ങനെ അങ്ങനെ. ബ്രിട്ടനിലെ റോയൽ മ്യൂസിയത്തിൽ നിന്ന് പ്രദർശനത്തിനായി കൊണ്ടുവന്ന പല ആകർഷണങ്ങളുമുണ്ട്. അതിലൊന്നാണ് ടിപ്പു സുൽത്താന്റെ വാൾ.
People always talk about hero objects which you know, they just have a huge stature, and I think for me we have a couple of objects which come from Tipu Sultan, and one is his sword which is a, you know, has a wonderful silver hilt in the form of a tiger's head with the moonstone eyes. It has a wonderful blade with inlaid Quranic verses in gold into the steel. And we also have a quiver in beautiful brocade textiles, highly ornate, and it has about 40 hunting arrows in it, mm-hmm. which are just absolutely exquisite workmanship. They were taken as spoils of war, unfortunately, after the Battle of Seringapatam in 1799, and they were given to George III, the British monarch, and we've been fortunate enough to borrow them from the royal collection for this exhibition.
പലരും മറന്നുപോകുന്ന ഈ വ്യാപാര ബന്ധത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ മാസം പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ബിരേൻ നന്ദയും ചൂണ്ടിക്കാട്ടി.
The first camels from India landed in Hobart in 1840 by John Thompson on the HMS Calcutta. In 1865, Samuel Stuckey and Thomas Elder brought 124 camels and their camellias from India to Port Augusta.
ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരിക മാത്രമായിരുന്നില്ല, ഇന്ത്യയിൽ ആവശ്യമുള്ളത് എന്തെന്ന് നോക്കി അവിടേക്ക് അയക്കാനും അന്നത്തെ ഓസ്ട്രേലിയൻ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നു. അതായത്, ഉയർന്ന തലത്തിലുള്ള രാജ്യാന്തര ബന്ധമായിരുന്നു അന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നിലനിന്നിരുന്നതെന്ന് ഡോക്ടർ നൈജൽ എസ്കിൻ ചൂണ്ടിക്കാട്ടുന്നു.
You know, Australia was scratching around to find something that India wanted. India, of course, was a very, you know, sophisticated culture at that time, and the kind of things which Australia was sending on the ships were things like timber, skins, so for example kangaroo skins and seal skins from Bass Strait, some oil, some coal. We have a small archaeological team here who've been diving out in the Coral Sea, and we have a large lump of coal which is recovered from a wreck which was wrecked in 1803, and we believe that is probably the earliest consignment of coal which was meant to go to Bengal.
ചരിത്രം ചാക്രികമാണ്, അഥവാ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിൽ രണ്ട് നൂറ്റാണ്ടിന്റെ ഇടവേളയുള്ളൂ ഈ ആവർത്തനങ്ങൾക്കിടയിൽ എന്ന് പറയാം. കാരണം 1800s ആവർത്തനം പോലെയാണ് ഇപ്പോഴും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വ്യാപാര ബന്ധവും സാംസ്കാരിക ബന്ധവുമെല്ലാം വീണ്ടും ശക്തിപ്പെടുന്നു. ഇതേക്കുറിച്ച് കൂടുതലറിയാൻ സിഡ്നി നിവാസികൾക്ക് ചെയ്യാവുന്നത് ഡാർലിംഗ് ഹാർബറിലെ മാരിടൈം മ്യൂസിയത്തിലുള്ള ഈ പ്രദർശനം സന്ദർശിക്കുക എന്നതാണ്.